പാഠം രണ്ട്, അടയാളങ്ങളും പ്രതീകങ്ങളും. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം ദൈവത്തിന് മോശയ്ക്കുമെതിരായി സംസാരിച്ചു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയുടെ അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി, അവർ ജീവിച്ചു. സംഖ്യ 21:5-9. ഈ പിച്ചള സർപ്പം ഒരടയാളമായിരുന്നു, രക്ഷയുടെ അടയാളം. ഈ അടയാളം ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നവിടുന്ന് പറഞ്ഞു. യോഹന്നാൻ 12:32. കാൽവരിയിൽ ഇതന്നർത്ഥമായി. അടയാളങ്ങൾ നിത്യജീവിതത്തിൽ. മനുഷ്യജീവിതത്തിൽ അടയാളങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. നേരിട്ട് കാണാനും കേൾക്കാനും അറിയുവാനും അനുഭവിക്കുവാനും സാധിക്കാത്ത നിരവധി യാഥാർത്ഥ്യങ്ങളുമായി മനുഷ്യൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ചില മാധ്യമങ്ങളിലൂടെയാണ് ഈ ബന്ധപ്പെടൽ സാധ്യമാകുന്നത്. ഉദാഹരണമായി, സ്നേഹം ഒരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൃശ്യമായ അടയാളങ്ങളിലൂടെ നമുക്കത് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ആലിംഗനം, സമ്മാനദാനം തുടങ്ങിയവ സ്നേഹത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ്. ഇതുപോലെ തന്നെ കൈയടിക്കുക, നൃത്തം ചെയ്യുക തുടങ്ങിയവ ആഹ്ലാദത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും അടയാളമായി കണക്കാക്കാം. റോഡിൻ്റെ ഗതിവിഗതികൾ സൂചിപ്പിക്കുന്ന മുദ്രകളും സ്ഥലങ്ങളുടെ ദിശ കാണിക്കുന്ന ബോർഡുകളും അടയാളങ്ങളാണ്. നമ്മുടെ വാക്കുകളും ആംഗ്യങ്ങളുമെല്ലാം ഏതെങ്കിലും അദൃശ്യ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ തന്നെ. ചുരുക്കത്തിൽ, അടയാളങ്ങൾ കൂടാതെ മനുഷ്യജീവിതം അസാധ്യമാണ്. സ്വാഭാവിക അടയാളങ്ങളും കൽപ്പിത അടയാളങ്ങളും. അടയാളങ്ങളെ രണ്ടു ഗണമായി തിരിക്കാം, സ്വാഭാവിക അടയാളങ്ങളും കൽപ്പിത അടയാളങ്ങളും. സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തോട് പ്രകൃതിദത്തമായ ബന്ധമുള്ളവയാണ് സ്വാഭാവിക യാഥാർത്ഥ്യങ്ങൾ. ഉദാഹരണം, തീയൊരു യാഥാർത്ഥ്യമാണ്, പുക അടയാളവും. മനുഷ്യൻ കൽപ്പിച്ചു നൽകുന്ന ബന്ധമാണ് കൽപ്പിത അടയാളങ്ങൾക്കുള്ളത്. ഉദാഹരണം, ദേശീയ പതാക. അടയാളങ്ങളും പ്രതീകങ്ങളും. അടയാളങ്ങളും പ്രതീകങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രതീകങ്ങളെല്ലാം അടയാളങ്ങളാണ്, എന്നാൽ അടയാളങ്ങളെല്ലാം പ്രതീകങ്ങളല്ല. മനുഷ്യൻ തൻ്റെ സ്വതന്ത്ര ബുദ്ധിയിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളവയാണ് പ്രതീകങ്ങൾ. ഉദാഹരണമായി, ത്രാഫ് നീതിയും, ഒലിവില കൊത്തി പറക്കുന്ന പ്രാവ് സമാധാനവും, ചെങ്കോൽ രാജകീയ അധികാരവും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. അടയാളങ്ങളും പ്രതീകങ്ങളും ദൈവാരാധനയിൽ. ദൈവാനുഭവത്തിൻ്റെ വേദിയാണ് ദൈവാരാധന. മനുഷ്യൻ അവിടെ ദൈവത്തെ കണ്ടുമുട്ടുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അദൃശ്യനും മഹത്വപൂർണനുമായ ദൈവത്തെ എങ്ങനെ മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കും? ഇവിടെയാണ് അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രസക്തി. അദൃശ്യനായ ദൈവത്തെ അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന മാധ്യമങ്ങളായി അടയാളങ്ങളും പ്രതീകങ്ങളും നിലകൊള്ളുന്നു. ദൈവാരാധനയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും നമ്മുടെ രക്ഷയുടെ സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്നു. സഭാമാതാവ് മിശിഹായിൽ നിന്ന് ലഭിച്ച അധികാരത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും ശക്തിയിലും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള അടയാളങ്ങളാണ് ആരാധനാക്രമത്തിലുള്ളത്. അവ മിശിഹാ സംഭവത്തെ സ്പർശിച്ചനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. കൂദാശകൾ അടയാളങ്ങൾ. അദർശ്യമായ സ്വർഗീയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന അടയാളമാണ് കൂദാശ. അദർശ്യമായ കൃപാവരം കൂദാശകളിലെ ദൃശ്യമായ അടയാളങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. തൻ്റെ ബലിയർപ്പണത്തിലൂടെ ഈശോ നേടിയ രക്ഷയിലുള്ള പങ്കാളിത്തമാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ദൈവാരാധനയിലെ വിവിധ അടയാളങ്ങൾ. ദൈവാരാധനയിലെ അടയാളങ്ങളെ പൊതുവെ വാക്കുകൾ, കർമ്മങ്ങൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ, വ്യക്തികൾ, കലകൾ, കാലങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഈ അടയാളങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാലേ ദൈവാരാധനയിൽ, വിശുഷ്യ, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വാക്കുകൾ. ദൈവാരാധനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അടയാളമാണ് വാക്കുകൾ. ഏറ്റവും പ്രധാനപ്പെട്ടവയും അവ തന്നെ. വാക്കുകളെല്ലാം പ്രതീകങ്ങളാണ്. ആശയങ്ങളെ കൈമാറുന്ന അടയാളങ്ങളാണവ. കർമാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശവും അർത്ഥവും വെളിപ്പെടുത്തുന്നത് വാക്കുകളാണ്. ഉദാഹരണങ്ങൾ: കുർബാനയിൽ കാർമികൻ കൈ കഴുകുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന കൈകഴുകലിൻ്റെ അർത്ഥമെന്തെന്ന് വ്യക്തമാക്കുന്നു. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനുഗ്രഹമാകുന്ന ജലത്താൽ നമ്മുടെ പാപങ്ങളുടെ കറക് കഴുകിക്കളയട്ടെ. മാമുദീസയിൽ സ്നാനാർത്ഥികളുടെ ശിരസിൽ ജലമൊഴിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പ്രസ്തുത കർമ്മത്തെ കൂദാശയാക്കി മാറ്റുന്നത്. കർമ്മങ്ങൾ: ശരീരത്തിൻ്റെ വിവിധ തരത്തിലുള്ള ചലനങ്ങളും നിലപാടുകളുമാണിവ. അവയ്ക്കോരോന്നിനും പ്രത്യേക അർത്ഥമുണ്ടാകും. ചില കർമ്മങ്ങൾ സ്വന്തം ആന്തരിക മനോഭാവങ്ങളെ സൂചിപ്പിക്കുന്നവയാകാം. ഉദാഹരണത്തിന്, കുനിഞ്ഞാചാരം ചെയ്യുക, കൈ വിരിച്ചു പിടിക്കുക, നിൽക്കുക, മുട്ടുകുത്തുക തുടങ്ങിയവ വ്യത്യസ്ത ആന്തരിക ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. ചില കർമ്മങ്ങൾ മറ്റു വസ്തുക്കളെ കേന്ദ്രമാക്കിയുള്ളവയാണ്. ആശീർവദിക്കുക, തൈലം പൂശുക, കുരിച്ചടയാളം വരയ്ക്കുക, ദീപം തെളിയിക്കുക തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. വസ്തുക്കൾ: ദേവാരാധനയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ രണ്ടായി തിരിക്കാം: പ്രകൃതി വസ്തുക്കളും മനുഷ്യനിർമ്മിത വസ്തുക്കളും. വീഞ്ഞ്, വെള്ളം, എണ്ണ, അപ്പം തുടങ്ങിയവ പ്രകൃതി വസ്തുക്കളാണ്. അൾത്താര, തിരുവസ്ത്രങ്ങൾ തുടങ്ങിയവ മനുഷ്യനിർമ്മിതവും. സ്ഥലങ്ങൾ: ദേവാരാധനയുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലത്തിനും പ്രത്യേകമായ പ്രതീകാത്മക അർത്ഥമുണ്ട്. ബലിവേദി മദ്ബഹ, വചനവേദി ബേമ, ഉപപീഠങ്ങൾ ബേസ്ഗസ, മാമുദീസ തൊട്ടി തുടങ്ങി ഓരോ സ്ഥലവും പ്രത്യേകമായ അർത്ഥം സൂചിപ്പിക്കുന്നു. വ്യക്തികൾ: ദേവാരാധനയ്ക്കണയുന്ന വിശ്വാസികളുടെ സമൂഹത്തിലെ വ്യക്തികളെല്ലാം തന്നെ അടയാളങ്ങളാണ്. ഉദാഹരണത്തിന്, കാർമ്മികനായ വൈദികന് മിശിഹായുടെ സ്ഥാനമാണുള്ളത്. ദേവാരാധനയിൽ ശുശ്രൂഷിക്കുന്ന ഡീക്കന്മാർ മാലാഖമാരെ സൂചിപ്പിക്കുന്നു. കലകൾ: ദേവാരാധനയിൽ കലകൾക്ക് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. ചിത്രപ്പണികളാൽ അലങ്കരിക്കപ്പെട്ട മദ്ബഹ മഹത്വപൂർണമായ സ്വർഗത്തെയും ആരാധനാവേളയിൽ ആലപിക്കുന്ന ഗാനങ്ങൾ മാലാഖമാരുടെ സ്വർഗീയ കീർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു. കാലങ്ങൾ: ദൈവവും ദൈവിക രഹസ്യങ്ങളും കാലത്തിന് അതീതമാണ്. എന്നാൽ മനുഷ്യൻ ജീവിക്കുന്നത് കാലത്തിന് വിധേയനാണ്. അതുകൊണ്ട് തന്നെ കാലത്തിനതീതമായ ദൈവിക രഹസ്യങ്ങൾ അടയാളങ്ങളിലൂടെ മാത്രമേ കാലത്തിനുള്ളിൽ അവതരിപ്പിക്കുവാൻ സാധിക്കൂ. ഇപ്രകാരം ആരാധനാവത്സരത്തിലെ വിവിധ തിരുനാളുകളിലൂടെയും കാലത്തിനും ചരിത്രത്തിനും അതീതമായ രക്ഷാകര രഹസ്യങ്ങളെ സഭാവിശ്വാസികൾക്കായി അവതരിപ്പിക്കുന്നു. അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം: ദേവാരാധന അടയാളങ്ങളാലും പ്രതീകങ്ങളാലും സമ്പന്നമാണ്. എന്നാൽ ഇവയെല്ലാം ഒറ്റപ്പെട്ടല്ല സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്ന് ഒന്നായി തീർന്നിരിക്കുകയാണ്. അടയാളങ്ങൾ ഉപയോഗിക്കുക എന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. മനുഷ്യാവതാരത്തിൽ നാം ഇതാണ് കാണുന്നത്. അദൃശ്യനായ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ മനുഷ്യനായി. ഈശോ താൻ നേടിയെടുത്ത രക്ഷയുടെ ഫലം മനുഷ്യൻ അനുഭവിക്കത്തക്ക വിധം ദൃശ്യമായ സഭയെ സ്ഥാപിച്ചു. ഈ സഭയിൽ ദൈവിക ജീവൻ പ്രാപിക്കുന്നതിനായി ദൃശ്യ സ്വഭാവത്തോടുകൂടിയ കൂദാശകളും സ്ഥാപിച്ചു. ഈശോയുടെ ഈ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് സഭയും ദേവാരാധനയിൽ അടയാളങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ അടയാളങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും അവ സൂചിപ്പിക്കുന്ന അദൃശ്യ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും വേണം. അടയാളങ്ങളിലൂടെ അവ സൂചിപ്പിക്കുന്ന ദൈവകൃപയെ പ്രഖ്യാപിക്കുവാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം. വിശുദ്ധ കുർബാനയിൽ സജീവമായും ഫലപ്രദമായും പങ്കുചേരണമെങ്കിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളുടെയും അർത്ഥവും അവ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കണം. അടയാളങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെയും അവയിലുള്ള വിശ്വാസത്തിൻ്റെയും ആഴമനുസരിച്ചായിരിക്കും നമുക്ക് ദൈവാരാധന അനുഭവമാകുന്നതും അതിൽ നിന്ന് ഫലമുണ്ടാകുന്നതും.